ഇരുപത്തിമൂന്നാം സങ്കീർത്തനം വായിക്കുന്നു. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടക്കുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരിൽ താഴ്ന്നതിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണകൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും.
May the Lord bless the public reading of this scriptural portion.
ഈ വായിച്ച് കേട്ട വേദഭാഗത്തിന്മേൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുമാറാകട്ടെ.
This is the psalm that taught by my mom when I was a small boy. This is the first portion which is taught from my in my childhood.
എന്റെ ചെറുപ്പകാലത്ത് ഞാൻ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ എന്റെ അമ്മ എന്നെ പഠിപ്പിച്ച ആദ്യ സങ്കീർത്തനമാണ് വചനത്തിൽ ആദ്യമായിട്ട് ഞാൻ പഠിച്ച വേദഭാഗവും ഇതുതന്നെയാണ്.
I am sure many of you have learned the psalm first scriptural portion this one.
ഒരുപക്ഷേ നിങ്ങളിൽ പലരും ആദ്യമായിട്ട് പഠിച്ച വേദഭാഗം ഇത് തന്നെയായിരിക്കാം.
ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എ വെരി കംഫർട്ടിംഗ് സാം.
തീർച്ചയായിട്ടും വളരെ ആശ്വാസപ്രദമായ ഒരു സങ്കീർത്തനമാണിത്.
ദിസ് സാം ഈസ് ജനറലി നോൺ ആസ് എ ഷെപ്പേർഡ് സാം.
ഇടയ സങ്കീർത്തനം എന്ന പേരിലാണ് ഈ സങ്കീർത്തനം അറിയപ്പെടുന്നത്.
അതർവൈസ് ഇറ്റ് ഈസ് നോൺ ആസ് ദ സാം ഓഫ് സാംസ്. ഔട്ട് ഓഫ് ഓൾ 150 സാംസ് ഇസ് ദ ബെസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് കംഫർട്ടിംഗ് സാം.
150 സങ്കീർത്തനങ്ങൾ മൊത്തത്തിൽ എടുക്കുമ്പോൾ അതിൽ ഏറ്റവും ആശ്വാസപ്രദമായിരിക്കുന്ന സങ്കീർത്തനം എന്നുള്ള നിലയിൽ സങ്കീർത്തനങ്ങളുടെ സങ്കീർത്തനം എന്ന് ഇത് അറിയപ്പെടുന്നുണ്ട്.
I teach a lot of subjects, especially on the prophetic subject. That is one of my favorite of topics.
പ്രവചന വിഷയങ്ങളാണ് എനിക്ക് വളരെ താല്പര്യമുള്ളത്. ഞാൻ ആ വിഷയം പലയിടങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.
This psalm has comforted me than any other portion of the scripture.
എന്നാൽ തിരുവചനത്തിലെ മറ്റ് വേദഭാഗങ്ങളെക്കാട്ടെല്ലാം എന്നെ വളരെ ആശ്വസിപ്പിച്ച ഒരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം.
The greatest need of man today is the word comfort.
ഇന്ന് മനുഷ്യൻ ഏറ്റവും ആവശ്യമുള്ളത് എന്ന് പറയുന്നത് ആശ്വാസമാണ്.
We are passing through various problems. Every maybe financial problem or sickness and confusion, lot of things are there and we need comfort.
അനേക പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്നതാണ് മനുഷ്യരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ഈ മനുഷ്യർക്കെല്ലാം ആശ്വാസമാണ് ആവശ്യം.
And we read that our God is a God of all comforts.
നമ്മൾ വായിക്കുന്നു നമ്മുടെ ദൈവം ആശ്വാസദായകനാണ്.
And this psalm has God used to comfort his people for the last 3000 years.
കഴിഞ്ഞ 3000 വർഷങ്ങളായിട്ട് ദൈവജനത്തെ ആശ്വസിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമായിട്ട് ഈ സങ്കീർത്തനം നൽകിയാണ്.
Not only to the poor or even to the rich and the mighty people were comforted by this psalm.
ദരിദ്രരായിട്ടുള്ളവരെ മാത്രമല്ല സമ്പന്നരായിട്ടുള്ളവരെയും എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും ഈ സങ്കീർത്തനം ആശ്വസിപ്പിക്കുകയാണ്.
Once I was taking these studies in one of the assemblies in Mumbai.
Mumbaiyile oru salam sabhayil njan ee vishayam padipichondirunnappol.
After the studies a few months are over.
ഈ പഠനം കഴിഞ്ഞ് ചില മാസങ്ങൾ കടന്നുപോയി.
Then one of the elders was diagnosed for malignancy.
എന്നാൽ അതിൽ ചെറിയ ഒരു സഹോദരന് ഒരു പ്രയാസം കണ്ടെത്തിയുണ്ടായി.
And then he was very much upset.
താൻ വളരെയധികം തന്റെ ആ രോഗം മുഖാന്തരം താൻ വളരെ
നിരാശനായിരുന്നു.
ആ സഹോദരന് സംഭവിച്ച ആ ഒരു പ്രയാസം കേട്ട എല്ലാവർക്കും പ്രയാസമുണ്ടായി.
So I thought I will visit him and pray for him.
ഞാൻ വിചാരിച്ചു ഞാൻ അദ്ദേഹത്തോട് ഇരുന്ന് പ്രാർത്ഥിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു.
So I was wondering how can I comfort him.
എന്നാൽ എപ്രകാരം ആ സഹോദരനെ ആശ്വസിപ്പിക്കാമെന്ന് ഞാൻ ചിന്തിക്കുകയുണ്ടായി.
So as soon as I went into the room where he was admitted.
താൻ അഡ്മിറ്റ് ആയിരുന്ന ആ ഹോസ്പിറ്റൽ റൂമിലേക്ക് ഞാൻ കടന്നുപോയി.
Then immediately he smiled at me and said, brother, thank you very much.
പെട്ടെന്ന് അദ്ദേഹം എന്നെ കണ്ട് ചിരിച്ചിട്ട് പറഞ്ഞു, സഹോദരൻ വളരെ നന്ദി എന്ന് പറഞ്ഞു.
I was wondering what brother is going to speak.
എന്താണ് ഈ സഹോദരൻ പറയാൻ പോകുന്നത് ഓർത്ത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി.
Then he said, brother, the Psalm 23 which you took it that really comforted me when I was passing through this experience.
ആരോഗ്യ സഹോദരൻ പറഞ്ഞു, സഹോദരൻ പഠിപ്പിച്ച ആ 23-ാം സങ്കീർത്തനം ഞാൻ രോഗാവസ്ഥയിലായിരുന്ന സമയത്ത് തന്നെ വളരെയധികം ആശ്വസിപ്പിക്കുകയുണ്ടായി എന്ന് പറഞ്ഞു.
I am sure that some of you need comfort. Definitely this psalm is going to comfort you.
നിങ്ങളിൽ പലർക്കും ഈ ഒരു ആശ്വാസം ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ഈ 23-ാം സങ്കീർത്തനം നിങ്ങളെ ആ നിലയിൽ ആശ്വസിപ്പിക്കും.
You know, I still remember that America was 11 years before it was hit by the terrorist Twin Towers.
ഏതാണ്ട് 11 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ആ ട്വിൻ ടവേഴ്സ് തീവ്രവാദികൾ ആക്രമിച്ച സമയത്ത്
the whole world was shaken by that.
മുഴുവൻ ലോകവും അത് മുഖാന്തരം ഭ്രമിച്ചു പോവുകയുണ്ടായി.
A powerful, mighty, wealthy nation is shaken by that.
സമ്പന്ന ഉന്നത സമ്പന്നമായിരുന്ന രാജ്യം ആ നിലയിൽ വിറയ്ക്കുകയുണ്ടായി.
Then I understood the leaders stood at that night, very night, the including George Bush.
അന്ന് പ്രസിഡന്റ് ആയിരുന്ന ജോർജ് ബുഷും നേതാക്കന്മാരും അന്ന് രാത്രിയിൽ അവർ ഒരുമിച്ചിരുന്നുകൊണ്ട്
and they comforted the whole nation of America by reciting this psalm.
ഈ 23 ആ സങ്കീർത്തനം വായിച്ചുകൊണ്ട് അമേരിക്കയിലുള്ള മുഴുവൻ ജനത്തെയും അവർ
ആശ്വസിപ്പിക്കുകയുണ്ടായി. I fear no evil.
അവര് അവർ പറയുണ്ടായി, മരണ നിഴലിൽ താഴിൽ കൂടി കിടന്നാലും കുരുൾ താഴിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും
ഭയപ്പെടുകയില്ല.
ആ ശക്തരായിരിക്കുന്ന അമേരിക്കക്കാരെ ആശ്വസിപ്പിച്ചതാണ് ഈ സങ്കീർത്തനം.
So this psalm is really a comforting psalm.
ഈ സങ്കീർത്തനം തീർച്ചയായിട്ടും ആശ്വസിപ്പിക്കുന്ന സങ്കീർത്തനം.
I'm sure this is going to comfort each one of us.
തീർച്ചയായിട്ടും നമ്മെ ഓരോരുത്തരെയും ഈ സങ്കീർത്തനം ആശ്വസിപ്പിക്കുമെന്ന് ഞാൻ കരുതുകയാണ്.
The brother asked me, you should give a title for this psalm. I was wondering what the title I should give.
സങ്കീർത്തനത്തിന് ഒരു ഒരു ഹെഡിങ് ഒരു ടൈറ്റിൽ കൊടുക്കണമെന്ന് സഹോദരന്മാർ
പറയുകയുണ്ടായി.
തീർച്ചയായിട്ടും ഇതൊരു ഇടയ സങ്കീർത്തനമാണ്, അത് തന്നെയാണ് നല്ല ടൈറ്റിലും.
എന്നാല്
സഹോദരന്മാർക്ക് അത് അത്ര അങ്ങോട്ട് സന്തോഷമായില്ല.
I said Psalm 23, that's enough.
ഞാൻ പറയുകയുണ്ടായി സങ്കീർത്തനം 23 അത് തന്നെ മതി.
Then I finally decided, I told them, from new birth to eternity, all the experience of the believer is described here in Psalm.
ഒടുവിൽ ഞാൻ ചിന്തിക്കുകയുണ്ടായി, വീണ്ടും ജനനം മുതൽ നിത്യത വരെ ഒരു വിശ്വാസിയുടെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്.
See, it is a relationship between a sheep and the shepherd.
ഒരു ഇടയനും ആടും തമ്മിലുള്ള ബന്ധമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്.
It starts with the first word, the Lord is my shepherd.
ഇത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്, യഹോവ എന്റെ ഇടയനാകുന്നു.
So when we accept the Lord, we relationship was established.
നമ്മൾ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ആ നാൾ മുതൽ ആ ബന്ധം തുടങ്ങുകയാണ്.
And that is started with our new birth.
അത് നമ്മുടെ വീണ്ടും ജനനത്തോടു കൂടി ആരംഭിക്കുകയാണ്.
And not of experience the sheep is undergoing here.
ആ നിലയിൽ അനേക അനുഭവങ്ങളിൽ കൂടി ഈ ആട് കടന്നു പോവുകയാണ്.
And all the experience we also passed through that.
നാമും അതേ നിലയിലുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുക.
One day we will reach the other shore.
ഒരു ദിവസം നാം അങ്ങേക്കരയിൽ എത്തിച്ചേരും.
That is what it is ending. I will dwell in the house of the Lord.
അവിടെ നമ്മൾ അവസാനം കാണുന്നു, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം
വസിക്കും.
ഇത് കേവലം ചുരുക്കം നാളുകൾക്ക് വേണ്ടിയല്ല, നിത്യതയോളം നമ്മളവിടെ ആയിരിക്കും.
So that is why we give the title new birth to the eternity.
അതുകൊണ്ടാണ് ആ വീണ്ടും ജനനം മുതൽ നിത്യത വരെ എന്നുള്ള ആ ഒരു ഹെഡിങ് കൊടുക്കുവാനിടയായി.
The whole aspect of the spiritual life is explained here. And we study, we will understand that.
ഒരു വിശ്വാസിയുടെ വിശ്വാസ ജീവിതത്തിന്റെ ആകത്തുക അല്ലെങ്കിൽ മുഴുവൻ ജീവിതവും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് 23 സങ്കീർത്തനത്തിൽ.
Now you know this psalm is before going into that, we should understand it is related with the nearby psalms, Psalm 22, 23, 24. They are all related psalms.
ഈ തൊട്ട് മുമ്പും പിന്നിലുമുള്ള സങ്കീർത്തനങ്ങളുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സങ്കീർത്തനമാണ് 23 സങ്കീർത്തനം.
And that at least we should have a glimpse on that idea.
ആ ഒരു ചിന്തയ്ക്ക് വേണ്ടി അതൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്.
Because that gives an idea of how important is this psalm.
ആ ഈ സങ്കീർത്തനം എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് അറിയുവാൻ അത് സഹായിക്കും.
You know Psalm 22.
22 സങ്കീർത്തനം അറിയാമല്ലോ.
About the sufferings of Lord Jesus Christ.
കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ സങ്കീർത്തനമായിട്ടാണ് കാണുന്നത്.
It starts with the orphan cry of Lord Jesus Christ.
കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ഒരു നിലവിളിയോട് കൂടി തുടങ്ങുകയാണ്.
My God, why thou hast forsaken me?
എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്?
And ending with another saying on the cross, it is finished.
സകലവും നിവൃത്തിയായി എന്നൊരു ഒരു പറച്ചിലോട് കൂടി അത് അവസാനിക്കുകയാണ്.
Verse 31 we see the about that.
31 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്.
So the overall Psalm speaks about the suffering of Lord Jesus Christ.
22 സങ്കീർത്തനം ഉടനീളം യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ ഒരു വിവരണമാണ്.
Jesus Christ said,
കർത്താവ് പറഞ്ഞു,
a good shepherd giveth his life for the sheep.
നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്നെ ജീവനെ കൊടുക്കുന്നു.
So here we see a good shepherd is giving life for the sheep.
ഇവിടെ ഇതാ നല്ല ഇടയനായിരിക്കുന്ന യേശുക്രിസ്തു തന്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുകയാണ്.
So the Psalm 23 speaks about the good shepherd.
22 സങ്കീർത്തനം നല്ല ഇടയനെ വരച്ചു കാണിക്കുന്നു.
Whereas Psalm 23, എന്നാൽ
23 സങ്കീർത്തനം,
it's not speaking about the suffering.
അവിടെ കഷ്ടതയെ കുറിച്ചല്ല സംസാരിക്കുന്നത്.
Here we see the how the shepherd is taking care of the sheep.
എപ്രകാരം ഈ നല്ല ഇടയൻ തന്റെ ആടുകളെ പരിപാലിക്കുന്നു എന്നുള്ളതാണ്.
When a sheep was lost,
ആ ഒരു ആട് നഷ്ടപ്പെടുമ്പോൾ,
the shepherd went in search of the sheep.
ആ ഇടയൻ കടന്നുപോയി ആടിനെ അന്വേഷിക്കുകയാണ്.
And when he found the sheep, he took the sheep and kept upon his shoulder.
ആ ആടിനെ കണ്ടെടുക്കുമ്പോൾ അതിനെ എടുത്ത് തന്റെ തോളിലേന്തി വീട്ടിലേക്ക് പോവുകയാണ്.
So we are safe upon the shoulder of our great shepherd.
ആ നല്ല ഇടയന്റെ തോളിൽ നമ്മൾ വളരെ സുരക്ഷിതരാണ്. നിത്യതയുടെ പ്രമുഖത്ത് എത്തുന്നതുവരെയും
there we see Psalm 23
avadiyana 23 ആ സങ്കീർത്തനം
that is he is the great shepherd upon whose shoulder we are
ആരുടെ തോളിലാണോ നാം ആശ്രയം വെച്ചിരിക്കുന്നത് ആ നല്ലയിടയൻ
not great vilayana
ah veliya idaya
so he is the great shepherd in psalm 23
ah veliya idaye kurichana 24 sangeethana nammal kaanunnu
in psalm 24
24 sangeethana
we see another aspect of the lord jesus christ
kathavarika yesu christunde mattoru pratheegathayana
mainly speaking about the coming of lord jesus christ king of glory he is going to come
ah mahutvathinte rajavayittu nammude kathavu madangi varunnathine kurichana 24 sangeethana
when peter describing about the coming of the lord jesus christ
apostle petros nammude kathavinte madangi varunnathine kurichu vishadheerikkumbol
he is addressing lord Jesus Christ as the chief shepherd is going to come to give the rewards
ah idaye shreshtham kadannu vannu prathiphalam tharunnathine kurichana petros parayunnu
so here we see in psalm 24 the chief shepherd
24 sangeethanathile idaye shreshthane kurichana nam kaanunnathu
so we have seen that the relation with the other psalm
kanda mattu sangeethanangalumayittulla aa oru bandhamaanu ivide kandathu
he is a good shepherd psalm 22
22 sangeethanathile nalla idayan
in psalm 23 we see him as the great shepherd
23 sangeethanathile valiya idayan
in psalm 24 we see him as the chief shepherd.
Irathmara sangathilekku varumbol idaya shreshtham.
Of course I was just going through there are so many things we can compare between these three psalms.
Ee moonu sangirthanangale thammil taaradhyam cheyda aneyam karyangal iniyum kaanuvanundu.
Psalm 22 note down he speaks about the cross.
Aa 22 sangirthanam krushine kurichu samsaarikkunnu.
Psalm 23 speaks about the crook of the shepherd.
Aa 23am sangirthanam aa idayende പരിപാലന വടിയെ കുറിച്ച് സംസാരിക്കുന്നു
ആൻഡ് Psalm 24 സ്പീക്സ് അബൌട്ട് ദ ക്രൗൺ
എന്നാൽ 24ാം സങ്കീർത്തനം കിരീടത്തെ കുറിച്ച് സംസാരിക്കുന്നു
Psalm 22 if you want you can note down I have noted about seven things relation with this one if you are interested it's a bible study so you can note down that
ഇതൊരു വചന പഠനം ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് കുറിച്ച് വെക്കാൻ സാധിക്കും 22ാം സങ്കീർത്തനത്തിലെ ഏഴ് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയുകയാണ്
As I told you cross crook and crown
krush vadiye kireedam
psalm 22 speaks about the grief of the savior sufferings
aa 22nda sangeerthanam rakshakande aa oru vedanayanu kanunnathu
and psalm 23 we see the grace of the savior
22nda sangeerthanalekku varumbol rakshakande aa kruba
and we psalm 24 we see the glory
aa 24nda sangeerthanalekku varumbol rakshakande mahutvam
grief grace and glory
vedana കൃപ മഹത്വം
in psalm 22 we see the thorns
22nd സംഗീതത്തിലേക്ക് വരുമ്പോൾ ആ ഒരു മുള്ളുകളാണ് കാണുന്നത്
he was actually they kept a crown of thorns upon his head
മുള്ള് കൊണ്ട് ഒരു കിരീടം അവന്റെ തലയിൽ വെച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു
and psalm 23 we see the table he prepared for us
22nd സംഗീതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മുമ്പായി ഒരുക്കുന്ന ഒരു മേശ
and psalm 24 he speaks about the throne upon which he is going to sit
24nd സംഗീതത്തിലേക്ക് വരുമ്പോൾ താൻ ഇരിക്കാൻ പോകുന്ന വലിയ സിംഹാസനം
so many things like that we see here
അങ്ങനെയുള്ള അനേക കാര്യങ്ങൾ ഈ സംഗീതത്തിൽ നമുക്ക് കാണാം
it compared with the temple of god
ദൈവാലയത്തെ കുറിച്ച് നാം താരതമ്യം ചെയ്യുമ്പോൾ
Psalm 23 speaks about the court where the sacrifice is offered
22ാം സങ്കീർത്തനത്തിലെ ആ യാഗം കഴിക്കുന്ന ആ സ്ഥലത്തെ കുറിച്ചാണ് കാണുന്നത്
is the court Psalm 22
22ാം സങ്കീർത്തനത്തിലെ ആ കോർട്ടാണ് അല്ലെങ്കിൽ പ്രാകാരത്തെ കുറിച്ചാണ് കാണുന്നത്
Psalm 23
23ാം സങ്കീർത്തനത്തിൽ
we see the holy place where the table is there the bread is there upon the table
അവിടെ ഇതാ ആ കാഴ്ചയപ്പത്തിന്റെ മേശ വെച്ചിരിക്കുന്ന ആ വിശുദ്ധ സ്ഥലത്തെ കുറിച്ചാണ് കാണുന്നത്
and here in Psalm 24 we see the glory shekinah glory the holiest of holy the king of glory is there
24ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ആ ഷെക്കീനാ ഗ്ലോറി അതിവിശുദ്ധ സ്ഥലം മഹത്വത്തിന്റെ ഏതായിരിക്കുന്ന ആ സ്ഥലമാണ് കാണുന്നത്
so you can make a study on that so it will help you to understand how deep we can go into this particular psalm
ആ നിലയിലും ഇങ്ങനെ ഒരു പഠനം എത്രമാത്രം ആഴത്തിൽ ഇതിനകത്ത് ചിന്തകൾ അടങ്ങിയിരിക്കുന്നു എന്ന് ചിന്തിക്കുവാൻ സാധിക്കും
sometimes we wonder in the bible always god is comparing man with a sheep
പലപ്പോഴും നാം അതിശയിച്ചു പോകുന്ന ഒരു കാര്യം മനുഷ്യനെ ഒരു ആടിനോട് ചേർത്താണ് ഉപമിച്ചിരിക്കുന്നത്
why it is so
എന്തുകൊണ്ടാണ് അപ്രകാരം
a dog is much more faithful isn't it
ഒരു നായ അല്പം കൂടി വിശ്വസ്തനാണ്
but bible hates that dog is the one animal which is not referred much in the bible it is the is unclean animal
അശുദ്ധിയുള്ള ഒരു മൃഗമായിട്ടാണ് യാതൊരു തരത്തിലും പരാമർശം ഇല്ലാത്ത ഒരു മൃഗമായിട്ടാണ് നായയെ നമ്മൾ കാണുന്നത്
the last animal mentioned in the bible is a dog
തിരുവേദനത്തിൽ അവസാനമായിട്ട് പ്രചരിക്കുന്ന മൃഗം അതൊരു
നായാണ്
എന്നാൽ മനുഷ്യൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന നായയാണ് പക്ഷെ ദൈവം വെറുക്കുന്നതുമാണ്
but god loves the sheep
എന്നാൽ ദൈവം ആടിനെ സ്നേഹിക്കുന്നു എന്തുകൊണ്ടാണ് ഒരു മനുഷ്യനെ ആടിനോട് ചേർത്ത് താരതമ്യം ചെയ്തിരിക്കുന്നത് ഒരു ആടിന്റെ സ്വഭാവത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ മനുഷ്യന്റെ സ്വഭാവമായിട്ട് ചേരുമ്പോൾ അനേക സാദൃശ്യങ്ങളുണ്ട് നമ്മുടെ സ്വഭാവവും ഒരു ആടിന്റെ സ്വഭാവവും
ഒരുപോലെയാണ്
അതുകൊണ്ടാണ് ഒരു ആടിനെയും മനുഷ്യനെയും തമ്മിൽ ദൈവം താരതമ്യം ചെയ്തിരിക്കുന്നത്
If a sheep is lost, it can never come back by its own.
ഒരു ആട് നഷ്ടപ്പെട്ടാൽ സ്വമേധയാ അതിന് മടങ്ങി വരുവാൻ തക്കണം സാധിക്കത്തില്ല.
But you throw a cat or a dog anywhere, it will come next day to your door.
എന്നാൽ ഒരു നായയോ പൂച്ചയോ എവിടെ കൊണ്ട് കളഞ്ഞാലും അത് മടങ്ങി വരും.
It shows that a lost man, a sinful man, can never come to God by himself.
അത് കാണിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യന് സ്വയം പ്രയത്നത്താൽ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരുവാൻ കഴിയുകയില്ല.
And the behavior is also very funny behavior.
സ്വഭാവവും വളരെ രസിപ്പിക്കുന്ന ഒരു കാര്യമാണ്.
If one sheep goes, the whole sheep goes together.
ഒരു ആട് അങ്ങോട്ട് പോയാൽ എല്ലാ ആടും അതിന്റെ കൂടെ പോകും.
That's the mob instinct, it is called mob instinct.
ഒരു 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 വലിയൊരു പ്രജ അതിന്റെ പുറകെ പോവുകയാണ്.
And this is the animal is full of fear.
വളരെ ഭയപ്പെടുന്ന ഒരു മൃഗമാണ് ആട്.
If any sound comes, just looks here and there.
എന്തെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് നോക്കുക.
Animal which is full of fear, that is a timid animal.
വളരെ ഭയപ്പെടുന്ന ഭയമുള്ള ഒരു മൃഗമായിട്ടാണ് ഈ ആടിനെ കാണുന്നത്.
And stupidity is too much.
വളരെയധികം ഘോഷത്വവും അടങ്ങിയിരിക്കുക.
And is very stubborn also.
വളരെ stubborn ആയിട്ടുള്ള ഒരു മൃഗമാണ്.
If it is not prevented to go in the place, it will make sure that it will go there.
എവിടെങ്കിലും പോകാൻ തക്കണ തടഞ്ഞാൽ അത് അവിടെ പോയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്.
You may have heard about the story of a mother sheep is talking to the little lamb.
ഒരു കുഞ്ഞാടിനോട് അമ്മ ആട് സംസാരിക്കുന്ന ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ.
Little one, don't go in the moonlight and play.
പ്രകാശത്തിലെ ആ മൂൺലൈറ്റിലേക്ക് പോയി അവിടെ കളിക്കരുതെന്ന് അമ്മ പറയുകയാണ്.
And if you go there, the wolf will come and eat you.
അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചെന്നായ്ക്കൾ വന്ന് നിന്നെ പിടിച്ചു തിന്നും.
So the little one heard it.
കുഞ്ഞാട് അത് കേട്ടു.
But waiting for the mother to sleep, when the mummy was sleeping, the little one went out to play in the moonlight.
അമ്മയാട് ഉറങ്ങുവാൻ വേണ്ടി ഈ കുഞ്ഞാട് കാത്തിരുന്നു. അമ്മയാട് ഉറങ്ങിയപ്പോൾ ഈ ആട് പോയിട്ട് ആ ചെറിയ നിലാവെളിച്ചത്തിൽ കളിക്കുവാനിടയായി.
Heard about the story, the wolf came and ate that lamb.
രാത്രിയിൽ ആ ചെന്നായ് കടന്നു വന്ന് ഈ കുഞ്ഞാടിനെ പിടിച്ചിരുന്നു.
That shows the stubborn nature of the sheep there.
ആടിന്റെ ഒരു വല്ലാത്തൊരു പ്രകൃതമാണ് അവിടെ നമ്മൾ കാണുന്നത്.
It has a perverse habit.
വ്യത്യസ്തങ്ങളായിരിക്കുന്ന ഒരു സ്വഭാവമാണുള്ളത്.
Suppose little water is there.
കുറച്ച് വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക.
It is very clean water.
വളരെ നല്ല വെള്ളമാണ്.
It will drink full.
അത് മുഴുവനും കുടിച്ചു തീർക്കും.
And when it is completed drinking,
കുടിച്ചു കഴിഞ്ഞതിന് ശേഷം
make sure that others should not eat, drink it, so it will jump down and make the muddy one.
മറ്റാടുകൾ വന്ന് അത് ബാക്കിയുള്ളത് കുടിക്കാതിരിക്കാൻ വേണ്ടി ഇത് ഇറങ്ങി അത് കലക്കി വെച്ചേക്കും.
Some children behave like that, isn't it?
ചില കുഞ്ഞുങ്ങൾ ഇപ്രകാരമാണ്.
If you give something to eat,
എന്തെങ്കിലും കഴിക്കുവാൻ കൊടുക്കുക,
they eat something,
അവർ കുറച്ച് കഴിക്കും.
And if you say that, go to give to your sister or brother, no, they will not give to that.
ചേട്ടനോ അനിയനോ കൊടുക്കാൻ വേണ്ടി പറഞ്ഞാൽ അവർ കൊടുക്കത്തില്ല.
Sometimes they may give to the dogs, they will not give to their brothers.
ചിലപ്പോ നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കും, പക്ഷേ സ്വന്തം സഹോദരങ്ങൾ കൊടുക്കത്തില്ല.
That nature is there in the man. That nature is there.
ആ ഒരു പ്രകൃതി, ആ ഒരു സ്വഭാവം മനുഷ്യൻ അടങ്ങിയിരിക്കുകയാണ്.
Same way the sheep is also behaving.
ഇതേ നിലയിലാണ് ആടും വളർന്നത്.
If a good grassland is there,
നല്ല ഒരു പുൽപ്പുറമുണ്ടെന്ന്
വിചാരിക്കുക,
അത് ഫുള്ള് കഴിച്ചു,
then it will make dirty the remaining thing.
അതിനുശേഷം ബാക്കിയുള്ളത് വൃത്തികേടാക്കി കളയും.
So that others should not eat it.
മറ്റുള്ളവർ അത് ഭക്ഷിക്കുവാനിടയായി.
It's not my words. You look at what the Bible says about that.
രണ്ട് വാക്കുകളല്ല, വചനം എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം.
Ezekiel chapter 34 we read.
Ezekiel 34 നമുക്ക് വായിക്കാം.
If you read Ezekiel chapter 34, you read these days, it shows the various behavior of the sheep there.
Ezekiel 34 വായിച്ചാൽ ആടിന്റെ വ്യത്യസ്ത സ്വഭാവങ്ങൾ അവിടെ ദൃശ്യമാണ്.
Now look at verse 18. I will read only verse 18. If time permits, we will take it up later on. 18 and 19 we will read.
Ezekiel 34 18 19 നമുക്ക് ആദ്യമായിട്ട് വായിക്കാം.
What I said is from this verse.
ഈ വാക്യത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഇപ്രകാരം വായിക്കുന്നു, നിങ്ങൾ നല്ല മേച്ചിൽ കണ്ടിട്ട് മേച്ചിലിന്റെ ശേഷിപ്പിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളയുന്നതും തെളിഞ്ഞ വെള്ളം കുടിച്ചിട്ട് ശേഷിപ്പുള്ളതിനെ കാൽ കൊണ്ട് കലക്കിക്കളയുന്നതും നിങ്ങൾക്ക് പോരായോ? നിങ്ങൾ കാൽ കൊണ്ട് ചവിട്ടിയത് എന്റെ ആടുകൾ തിന്നുകയും നിങ്ങൾ കാൽ കൊണ്ട് കലക്കിയത് അവ കുടിക്കുകയും ചെയ്യണമോ? നിങ്ങൾ മനസ്സിലാകുന്ന വിഭാഗം,
ദിസ് ഇസ് ഹൗ ദ ഷീപ് ബിഹേവ്.
ഇങ്ങനെയാണ് ആട് ഇടപെടുന്നത്.
ഐ നീഡ് ടു ടെൽ ഹൗ വി ബിഹേവ്.
നാം എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ.
സോ ദേർ ഈസ് എ ലോട്ട് ഓഫ് സിമിലാരിറ്റി ബിറ്റ്വീൻ ദ ഷീപ് ആൻഡ് മാൻ.
അതുകൊണ്ട് മനുഷ്യനും ആടും തമ്മിൽ ധാരാളം സാമ്യങ്ങളുണ്ട്.
ദാറ്റ് ഈസ് വൈ ദ സ്ക്രിപ്ചർ കമ്പയേഴ്സ് മാൻ വിത്ത് എ ഷീപ്.
അതുകൊണ്ടാണ് തിരുവചനത്തിൽ ഒരു മനുഷ്യനെ ആടിനോട് ചേർത്തിട്ടുള്ളതെന്ന് ചെയ്തിരിക്കുന്നത്.
നൗ വൺ മോർ തിങ് ഐ വാണ്ട് ടു ടെൽ യു.
ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു.
മോസ്റ്റ് ഓഫ് വി ആർ കമ്മിങ് ഫ്രം കേരള.
നമ്മൾ അധികം പേരും കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്നവരാണ്.
As we are coming from Kerala, we are not that much familiar with the sheep rearing.
കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്നവര് അങ്ങനെ ആടുകളെ കുറിച്ച് ഒരുപാട് ചിന്തയുള്ളവരല്ല.
When we say ആട്, actually we referring to the goat, not the sheep.
നാം ആടെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആ ഒരു ആടിനെയാണ്, മറ്റേ ചെമ്മരിയാടിനെ അല്ല നമ്മൾ ചിന്തിക്കുന്നത്.
The Bible when says it is a sheep, it is a ചെമ്മരിയാട്. That is what it is. We are not familiar with the sheep.
ആ ചെമ്മരിയാടെന്നുള്ള ആ ഒരു ജീവിയെ നമുക്ക് അധികമാത്രം പരിചയമുള്ളതല്ല.
The behavior of the goat and sheep is entirely different.
നമ്മൾ ചിന്തിക്കുന്ന ആടും ഈ ചെമ്മരിയാടും തമ്മിലുള്ള സ്വഭാവം വ്യത്യസ്തമാണ്.
So when we read this psalm, we won't understand the real meaning of the psalm because we are not familiar with the sheep.
ഈ സംഗീതം നമ്മൾ വായിക്കുമ്പോൾ ആടിനെ, ഈ പറയുന്ന ചെമ്മരിയാടിനെ കുറിച്ച് നമുക്ക് സുപരിചിതമല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് വേണ്ട നിലയിൽ മനസ്സിലാകില്ല.
So keep in mind that we are talking not of goat but we are talking about the sheep.
നമ്മുടെ നാട്ടിലുള്ള ആ ഒരു ആടിനെ കുറിച്ചല്ല നാം സംസാരിക്കുന്നത്, ഈ പറയപ്പെടുന്ന ചെമ്മരിയാടിനെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത്.
This is a Bible study, as we know that. So Bible study should start with the division of a topic, right?
ഇതൊരു വചന പഠനമായതുകൊണ്ട് ആ പഠനത്തിന് ഒരു വിഭജനം ആവശ്യമാണ്.
So shall we divide Psalm 23?
അതുകൊണ്ട് 23 സംഗീതത്തെ നമുക്കൊന്ന് വിഭജിക്കാം.
It is mainly divided into two portions.
രണ്ട് ഭാഗങ്ങളായിട്ടാണ് പ്രധാനമായിട്ടും 23 സംഗീതം വിഭജിക്കപ്പെടുന്നത്.
The first 3 verses and the last 3 verses.
ആദ്യത്തെ 3 വാക്യങ്ങളും ഒടുവിലത്തെ 3 വാക്യങ്ങളും.
Now the first 3 verses we see a sheep is talking to another sheep.
ആദ്യത്തെ 3 വാക്യങ്ങളിൽ ഒരു ആട് മറ്റൊരാടിനോട് സംസാരിക്കുകയാണ്.
That is the first. A sheep to another sheep.
ഒരു ഷീപ്പ് ഒരു ആട് മറ്റൊരാടിനോട്.
Now verse 4 to 6.
4 മുതൽ 6 വരെ
a sheep is talking directly to the shepherd.
ആട് നേരിട്ട് തന്റെ ഇടയനോട് സംസാരിക്കുകയാണ്.
Look at these verses.
നമുക്ക് ഈ വാക്കുകൾ നോക്കാം.
The Lord is my shepherd.
യഹോവ എന്റെ ഇടയനാകുന്നു.
I shall not want.
എനിക്ക് മുട്ടുണ്ടാകയില്ല.
He maketh me to lie down in green pasture.
പച്ചയായ പുൽപ്രകളിൽ അവൻ എന്നെ കിടത്തുന്നു.
You have to imagine a background of the shepherd and the sheep.
ആ ഒരു ഇടയന്റെയും ആടിന്റെയും ആ ഒരു പശ്ചാത്തലം നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ.
Normally a shepherd will bring his sheep during the winter season near his house.
ആ ഒരു വിന്റർ സീസണിൽ ഈ ആട്ടിടയൻ ആടുകളെ തന്റെ വീടിന്റെ വെളിയിലേക്ക് കൊണ്ടുപോകുന്നു.
100 and 200 or 300 or 500 sheep he may bring and make the sheep to lie down near his house.
നൂറ് കണക്കിന് ആടുകളെ കൊണ്ടുവന്നു തന്റെ വീടിന്റെ അടുത്ത് വെളിയിൽ ഇങ്ങനെ കിടക്കുവാൻ അനുവദിക്കുകയാണ്.
And the nearby another shepherd is there.
ഒരുപക്ഷെ അപ്പുറത്തൊരു മാറി മറ്റൊരു ആട്ടിടയനുണ്ട്.
So here one group of sheep they are there and they saw another group of sheep there at the neighbor's shepherd, neighbor's house.
ഒരു കൂട്ടം ആടുകൾ ഇവിടെ കിടക്കുന്നു, ഈ ആടുകൾ നോക്കുമ്പോൾ മറ്റ് അയൽവക്കത്തുള്ള മറ്റ് ആടുകളെ കാണുകയാണ്.
So one sheep went and peeped into the fence is there and peeped into the other side.
ഈ കൂട്ടത്തിലുള്ള ഒരു ആട് കടന്നു ചെന്ന് അപ്പുറത്തെ കൂട്ടത്തിലുള്ള ആടിന്റെ ആ വേലിക്കൂടെ ഒളിഞ്ഞു നോക്കുകയാണ്.
And so another sheep is standing there.
അവിടെ നോക്കുമ്പോൾ മറ്റൊരു ആട് അവിടെ നിൽക്കുകയാണ്.
And then started talking.
അവർ തമ്മിൽ സംസാരിക്കാൻ ആരംഭിക്കുന്നു.
Lord is my shepherd.
യഹോവ എന്റെ ഇടയനാണ്.
Who is your shepherd?
നിന്റെ ഇടയനാണോ?
Who is your shepherd?
ആരാണ് നിന്റെ ഇടയൻ?
My shepherd is very good.
എന്റെ ഇടയൻ നല്ല ഇടയനാണ്.
He gives me sufficient grass.
എനിക്ക് ധാരാളം പുല്ല് തിന്നാൻ തരുന്നു.
He gives me water.
അവൻ എനിക്ക് വെള്ളം തരുന്നു.
Sometimes I may fall, he comes and lifts me up.
ചിലപ്പോഴൊക്കെ ഞാൻ വീണ് പോകും, അവൻ കടന്നു വന്ന് എന്നെ പൊക്കിയെടുക്കും.
My shepherd provides all my needs.
എന്റെ ഇടയൻ എന്റെ ആവശ്യങ്ങൾ മുഴുവൻ നിറവേറ്റി തരുന്നു.
Look at you, you are so weak and people nobody cares, it looks like that.
നിന്നെ നോക്കിയിട്ട് നീ വളരെ ക്ഷീണിതനാണ്, ആരും നിന്നെ പരിപാലിക്കാനില്ലാത്ത പോലെ തോന്നല്ലോ.
Shepherd is very good.
എന്റെ ഇടയൻ നല്ല ഇടയനാണ്.
What about your shepherd?
എപ്രകാരമുണ്ട് നിന്റെ ഇടയൻ?
So here we see a conversation of one sheep to another sheep.
ഇവിടെ ഒരു ആട് മറ്റൊരു ആടിനോടുള്ള ആ ഒരു സംസാരമാണ് കാണുന്നത്.
Verse 1 to 3 we see that.
1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ അതാണ് കാണുന്നത്.
This talk was going on.
ഈ സംസാരം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ
then the sheep turned back.
ഈ ആട് ഒന്ന് തിരിഞ്ഞു നോക്കി.
And then they saw the shepherd standing there.
അവന്റെ ആ ഇടയൻ അവിടെ നിൽക്കുന്നത് കാണുകയാണ്.
നമ്മൾ വായിച്ചു നോക്കുമ്പോൾ യാ ദോ ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത് ഐ വിൽ ഫിയർ നോ ഈവിൽ ഫോർ ദൗ ആർട്ട് വിത്ത് മീ മൈ ഷെപ്പേർഡ് യു ആർ വിത്ത് മീ.
നാലാം വാക്യം നമ്മൾ കാണുന്നു, കൂരിരിൽ താഴെ കൂടെ നടന്നാലും ഞാൻ ഒരു അർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ.
ഡയറക്ട്ലി ടോക്കിംഗ് ടു ദ ഷെപ്പേർഡ്,
നേരിട്ട് ഇടയനോട് സംസാരിക്കുകയാണ്.
അപ് ടു വേഴ്സ് ഈസ് ടോക്കിംഗ് ടു അനദർ ഷീപ്പ്.
ആ മൂന്നാം വാക്യം വരെ മറ്റൊരു ആടിനോട് സംസാരിക്കുന്നു.
ആൻഡ് ദ നെക്സ്റ്റ് വൺ വെൻ ഇറ്റ് കേം ദ ട്രബിൾ ആൻഡ് ഡിഫിക്കൽട്ടി ആൻഡ് ഓൾ ദെൻ സേ ഓ യു ആർ വിത്ത്. of me, I need not to fear.
Sometimes I may have to pass through the
valleys.
But I need not to fear any
evil. The
reason thou
art with
me. Oh,
what a wonderful psalm.
So
when verse 4 to 6 speaks about the relationship or the conversation between the sheep and the shepherd. If you want to say the first three verses, we can say that it's a testimony meeting of the sheep. The sheep gathered, and one sheep got up and giving the testimony. That is the testimony meeting. If that is the testimony meeting, verse 4 to 6 is the prayer meeting. Talking to the shepherd. Oh Lord, sometimes I pass through difficult
times.
But thy rod and the staff, they comforted
me.
I know you are my shepherd. You anoint my head with oil.
Oh.
What a great savior, what a great shepherd I have. So here we see that the sheep is communicating with the shepherd here. So this is the main division. It can be divided into various ways. Now second aspect of the division I would like.
First
two verses. If you carefully study first two verses, and we understand it speaks about the provisions from God.
Lord is my shepherd.
I shall not want.
He maketh
me to lie down in the green pasture. He leadeth me towards the still water.
But divine
provisions are there for us. So the first two verses speaks about the provision from God.
രണ്ട് വാക്യങ്ങളിൽ ദൈവത്തിനുള്ളതായിരിക്കുന്ന ആ ഒരു പരിപാലനവും കാണുകയാണ്.
Now verse 3 and 4.
മൂന്നും നാലും വാക്യങ്ങൾ
is the divine presence is described.
ദിവ്യമായിരിക്കുന്ന സാന്നിധ്യമാണ് ആ രണ്ട് വാക്യങ്ങൾ.
Sometimes I may fall.
ഒരു പക്ഷേ ഞാൻ വീണു പോയേക്കാം.
At that time you restore up my soul.
അവൻ ആ സമയത്ത് കടന്നു വന്ന് എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുന്നു.
Sometimes I pass through the valleys.
കൂരിരു താഴ്വരയിൽ കൂടി ഞാൻ കടന്നു പോകാം.
His presence is there.
അവന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്.
So here we see the presence of God.
ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മൾ കാണുന്നത്.
So the divine provision,
ദിവ്യമായിരിക്കുന്ന പരിപാലനം,
and divine presence,
ദിവ്യമായിരിക്കുന്ന സാന്നിധ്യം.
The last two verses,
അവസാന രണ്ട് വാക്യങ്ങൾ,
5 and 6,
അഞ്ചും ആറും,
the divine promises,
ദിവ്യമായിരിക്കുന്ന വാഗ്ദത്തങ്ങൾ.
Table he prepares for me.
അവനെനിക്ക് വേണ്ടി ഒരു മേശ ഒരുക്കുന്നു.
He anoints my head with oil.
എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു.
Oh, surely goodness and mercy shall follow me all the days of my life.
നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും.
That is the promise of God.
ദൈവത്തിന്റെ വാഗ്ദത്തമാണ്.
So we see that again the threefold division here.
വീണ്ടും മൂന്ന് നിലയിലുള്ള വിഭജനമാണ് നമ്മൾ കണ്ടത്.
The first two verses,
ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ,
divine provision,
ദൈവമായിരിക്കുന്ന പരിപാലനം.
The second two verses,
രണ്ടാമത്തെ രണ്ട് വാക്യങ്ങൾ,
the divine presence,
ദിവ്യമായിരിക്കുന്ന സാന്നിധ്യം.
And the last two verses,
അവസാന രണ്ട് വാക്യങ്ങൾ,
is the divine promises,
ദിവ്യമായിരിക്കുന്ന വാഗ്ദത്തം.
I think you understood the overall division of it. We'll continue again some other way of angle looking into this chapter.
ഇരുപതാം സങ്കീർത്തനത്തിന്റെ ഒരു പൊതുവായിരിക്കുന്ന ആശയം നിങ്ങൾ കിട്ടിയെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീണ്ടും അത് പഠിച്ച് ചിന്തിക്കാവുന്നതാണ്.
You know, as I told you, this is a psalm. This gives a comfort to our soul.
ഞാൻ ഓർപ്പിച്ചത് പോലെ ഈ 21 സങ്കീർത്തനത്തിന്റെ സങ്കീർത്തനമാണ്. ഇത് ആത്മാക്കൾക്ക് ആശ്വാസം തരുന്നതാണ്.
And this is a psalm that speaks about the security of believers.
ഒരു വിശ്വാസിയുടെ സുരക്ഷിതത്വം സംസാരിക്കുന്ന സങ്കീർത്തനമാണ് ഇത്.
We are upon the shoulders of Lord.
കർത്താവിന്റെ ഭുജങ്ങളിലാണ് അല്ലെങ്കിൽ തോളിലാണ് നാം ആയിരിക്കുന്നത്.
When it is spoken about Lord Jesus Christ,
കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ,
say that the government shall be upon his shoulder.
എല്ലാ അധികാരങ്ങളും തന്റെ തോളിലാണെന്ന് വായിക്കുന്നുണ്ട്.
The whole universe, the government of the whole universe, one shoulder is sufficient.
ഈ മുഴുവൻ പ്രപഞ്ചത്തിന്റെയും അധികാരത്തെ വഹിക്കുവാൻ തന്റെ ഒരു തോള് മതിയായിരുന്നു.
But we Luke chapter 15.
Luke association 15th adhyayathile.
You see a shepherd is going in search of a sheep there.
Avaru idayen thanne aadine anveshichu povana oru chithram
namukku. A lost sheep.
Oru nashtapetta aadinu vendi.
And when he found the sheep.
Aadine kandathine shesham.
What is mentioned there?
Endanu avaru ezhuthirikkunnathu?
Kept the sheep upon his shoulders.
Aadine thande tholil avan endukayanu.
Tholukali. There is both the shoulders it was needed.
Arthan rendu tholukalum adin avashyamayirunnu.
See the whole universe is ruling upon one shoulder. Is sufficient to rule that
mulu pravanchathe vahikkuvan adhyayathe vahikkuvan oru tholu madiyayirunnu.
But when he taken care of you and me, we are safe upon his shoulders. How wonderful it is.
Enalane ningaleyum parivalikkuvan sookshikkuvan vendi nammude rendu tholukalum avashyamaanu.
We are safe on the shoulders of Savior.
Katha nammude rakshakante tholukalil naam ettom surakshitharaa.
It is speaks about the security.
Adu aa surakshithathe kurichu samsaarikkaya.
You know, Bible gives a lot of importance to numbers. I hope you know that.
തിരുവചനം ഈ സംഖ്യകൾക്ക് അക്കങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയാം ഞാൻ കരുതുകയാണ്.
If you remember, if you hear the word 666 immediately fear comes in your mind.
666 എന്നുള്ള പദം കേട്ട് വാക്ക് കേട്ട ഉടനെ നമുക്ക് നമ്മുടെ ഒരു ഭയം നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്.
When you say 777 you are very happy.
777 കേട്ടുമ്പോൾ വളരെ സന്തോഷമാണ്.
Because we know that's a divine number, perfect number.
അതൊരു പൂർണ്ണ സംഖ്യയാണ് ദിവ്യമായിരിക്കുന്ന സംഖ്യയാണ് നമുക്കറിയാം.
So there are a lot of meanings are there behind the numbers. Biblically analyzing we can understand.
തിരുവചന പ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്പറുകൾക്ക് സംഖ്യകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്.
In that case, one number that is 17 is a number of security.
ആ നിലയിൽ 17 എന്നുള്ളത് സുരക്ഷിതത്വത്തിന്റെ ഒരു സംഖ്യയാണ്.
I'll repeat it again.
ഞാനത് വീണ്ടും പറയട്ടെ.
Number 17 is a number of security.
17 എന്നുള്ള സംഖ്യ സുരക്ഷിതത്വത്തിന്റെ സംഖ്യയാണ്.
I'll just give an example from the scripture, you will understand it more clear.
ഞാൻ തിരുവചനത്തിന് ഒരു ഉദാഹരണം എടുത്ത് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും.
Because basically I'm a teacher.
അടിസ്ഥാനപരമായിട്ട് ഞാൻ ഒരു അധ്യാപകനാണ്.
Normally I give some homework or some exercise to the children.
ചില ഹോംവർക്ക് ഗൃഹപാഠം ഒക്കെ കുട്ടികൾ കൊടുക്കാറുണ്ട്.
So look at Psalm 23.
23 സങ്കീർത്തനം നോക്കുക.
I, me, my. How many times it is used? Can you count it?
ഞാൻ എന്റെ എന്നെ എന്നൊക്കെയുള്ള ആ പദങ്ങൾ എത്ര പ്രാവശ്യം ഉണ്ടെന്ന്
ചിന്തിക്കാമോ?
ഞാൻ എന്റെ എനിക്ക്.
If you look into the whole 6 verses,
ee 6 vakyangal mottathil nokkum,
I have given exercise because there's no time to give. That's
samayillathonu njan ningalkku angane exercise tharunnilla.
You just count it afterwards.
Adonnu enne nokkuka.
17 times the word is used.
17 pravasham ee paranja padam adinathundu, padangal undu.
As I told you, the 17 is a number of security.
17 എന്നുള്ളത് സുരക്ഷിതത്വത്തിന്റെ നമ്പർ ആണെന്ന് ഞാൻ
ഓർമ്മിച്ചു.
എന്റെ എനിക്ക് ഞാൻ എന്നൊക്കെയുള്ള പദങ്ങൾ 17 പ്രാവശ്യമുണ്ട്, ഞാൻ സുരക്ഷിതനാണ്.
And one of the beautiful chapter in the whole Bible we speaks about the security is John's Gospel chapter 10.
തിരുവചനത്തിലെ സുരക്ഷിതയെക്കുറിച്ച് പറയുന്ന ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു ഒരു വേദഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 10th അധ്യായം.
Jesus Christ very clearly said that no one can snatch you from my hand. We are safe in his hand.
അവിടെ നമ്മൾ കഥ പറയാണ്, ആർക്കും എന്റെ കൈകളിൽ നിന്ന് നിങ്ങളെ പിടിച്ചു പറിക്കുവാൻ സാധിക്കത്തില്ല.
Yeah, no man can pluck them out of my hand.
എന്റെ കൈകളിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും സാധ്യമല്ല.
Somebody said that it can be translated like that. No one can kidnap you from my hands.
എന്റെ കൈകളിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ കിഡ്നാപ്പ് ചെയ്യാൻ ആർക്കും സാധിക്കത്തില്ല.
So we are safe in the hands of God.
ദൈവത്തിന്റെ കരങ്ങളിൽ നാം സുരക്ഷിതരാണ്.
So John's Gospel chapter 10 is the beautiful chapter that speaks about the security.
യോഹന്നാന്റെ സുവിശേഷം 10th അധ്യായം ഒരു വിശ്വാസിയുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ട് വർണ്ണിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്.
In that chapter,
ആ അധ്യായത്തിൽ
17 times the word sheep is appeared.
17 പ്രാവശ്യം ആട് അല്ലെങ്കിൽ ഷീപ്പ് എന്നുള്ള പദം വരുന്നുണ്ട്.
Is clear?
മനസ്സിലായോ?
You count, it is all a homework for you.
ഇതെല്ലാം ഗൃഹപാഠങ്ങളാണ്, നിങ്ങൾ പോയി ചെയ്തു പോവുക.
One more homework.
ഒരു ഹോംവർക്ക് കൂടെ തരിക.
Romans chapter 8.
റോമാലേഖനം 8th അധ്യായം.
It starts with this statement.
ഈ ഒരു പ്രസ്താവനയോടുകൂടിയാണ് തുടങ്ങുന്നത്.
Therefore there is no condemnation those who are in Christ Jesus.
അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല.
And finally it is who can what can separate me from the love of Christ. Nothing can separate me from the love of Christ.
Anal adu avasanikkunnathu devasnehathil ninnu namme verthirikkuvan aarkum kazhiyilla ennu paranjukondana.
And at the last portion of that chapter,
ee adhyayathinte avasana bhagathu,
note down verse 35,
35am bhagathil,
and 38 and 39,
38 39 ilum,
the Paul is giving a long list of things.
Apostle Paulos veliya oru pattrika avaru nerthukayan,
and he is giving a long list, and finally he says, nothing can separate me from the love of Christ.
Veliya oru pattrika nerthittu parayukayana, idu onnum devasnehathil namme verthirikkuvan kazhiyilla.
Tribulation, distress, persecution, famine, he gives a long list.
Upadramam, kashtam, sangadam, pattini, ingane veliya oru pattrika aanu avaru nerthunnu.
So verse 35, 38 and 39 you count it.
35, 38, 39 നിങ്ങൾ ചിന്തിക്കുക.
How many items are there you count it?
എത്ര ഐറ്റംസ് ഉണ്ടെന്ന് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക.
Answer, you know, it is 17.
അത് 17 എണ്ണമാണ്.
17 things are mentioned and said that nothing can separate.
ഈ 17 എണ്ണം പറഞ്ഞിട്ട് പറയുകയാണ്, ഇതിനൊന്നിനും ദൈവസ്നേഹത്തിൽ തന്നെ വേർപിരിക്കുവാൻ.
So we are safe with the Lord.
നമ്മൾ കർത്താവുമായിട്ട് നാം വളരെ സുരക്ഷിതരാണ്.
So throughout the scripture, Old Testament, New Testament, we have a lot of evidences suggesting that 17 is a number of security.
പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ ഉടനീളം നാം വളരെ സുരക്ഷിതരാണെന്നുള്ള പദങ്ങൾ നമ്മൾ കാണുന്നു. 17 ആ നിലയിൽ സുരക്ഷിതത്തെ.
A lot of example. One more example is similar to you, I will give you.
നിങ്ങൾക്ക് ഒരു ഉദാഹരണം കൂടി തരുവാൻ ആഗ്രഹിക്കുന്നു.
You know that Joseph, at what age he left the father's house?
യോസഫ് എത്രാമത്തെ വയസ്സിലാണ് പിതാവിന്റെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ടതെന്ന് അറിയാമോ?
When he was 70. Up to 70 he was safe.
17 വയസ്സിലാണ്, 17 വയസ്സ് വരെ അവൻ സുരക്ഷിതനായിരുന്നു.
And when he was completed 70, he just went out of the father's house.
17 വയസ്സ് പൂർത്തിയായപ്പോൾ അവന്റെ പിതാവിന്റെ ഭവനം വിട്ട് വെളിയിലേക്ക് പോയി.
What all trouble he had.
എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായെന്നൊക്കെ അറിയാം.
Lot of problem that Joseph has faced.
ജോസഫിന് അനേക പ്രശ്നങ്ങൾ കൂടി കടന്നുപോയി.
So again we have an idea getting that 17 is a number of security.
വീണ്ടും 17 ആ സുരക്ഷിതത്തിന്റെ നമ്പർ ആണെന്നുള്ളതിന്റെ ഒരു ആശയം നമുക്ക് ലഭിക്കും.
You know, when Jacob became old,
നമുക്കറിയാം യാക്കോബ് പ്രായധികമായി,
ഹി വെന്റ് ടു ഹിസ് ബ്രദർ, ഹിസ് സൺ ജോസഫ്,
അവൻ അവന്റെ മകനായിരിക്കുന്ന ജോസഫിന്റെ അടുക്കലേക്ക് പോയി.
ആൻഡ് ദി റിമൈനിങ് ഇയേഴ്സ് ഹി സ്റ്റേഡ് വിത്ത് ഹിസ് ഫാദർ, വിത്ത് ഹിസ് സൺ ജോസഫ്.
തുടർന്നുള്ള വർഷങ്ങൾ ജോസഫിന്റെ കൂടെ മിസ്രയീമിലാണ് അവൻ പാർത്തത്.
ഹൗ മെനി ഇയേഴ്സ് ഹി ലിവ്ഡ് യു നോ ദാറ്റ്?
എത്ര വർഷം മിസ്രയീമിൽ പാർത്തു എന്ന് അറിയാം?
അഗൈൻ 17 വി സീ ദാറ്റ്.
വീണ്ടും 17 അവിടെ കാണുകയാണ്.
17 ഇയേഴ്സ് father taken care of his son.
17 varsham prarambhathil pidavu magane parivalichu.
And the end of that year, 17 last years, who took it? The son took care of his father.
എന്നാൽ അവസാന 17 വർഷങ്ങൾ മകൻ പിതാവിനെ സംരക്ഷിച്ചു.
So it is a wonderful study. You can make a study about that.
ആ നിലയിൽ അതൊരു മനോഹരമായിരിക്കുന്ന പഠനമാണ്, നിങ്ങൾക്ക് തുടരാൻ സാധിക്കും.
So here it is very clear that this 17 is a number of security. So the Psalm 23 speaks about the security.
ആ നിലയിൽ 17 എന്നുള്ളത് സുരക്ഷിതത്തിന്റെ ഒരു സംഖ്യയാണ്. 21 സങ്കീർത്തനത്തിൽ അത് ധാരാളമായിട്ട് നമ്മൾ കാണുകയാണ്.
I just about only 15 minutes are there. I have not started with the first verse itself.
ആദ്യത്തെ വാക്യം ഞാൻ തുടങ്ങിയിട്ടില്ല. കേവലം ചുരുക്ക നിമിഷങ്ങളാണ് ഇനി മുമ്പിൽ ആദ്യത്തെ സെഷൻ.
Now as I told you, we will start. The Lord is my shepherd.
നമ്മൾ ഇപ്രകാരം തുടങ്ങുകയാണ്. യഹോവ എന്റെ ഇടയനാകുന്നു.
Lord is my shepherd.
യഹോവ എന്റെ ഇടയനാണ്.
There is a relationship between the sheep and the shepherd.
ഇടയനും ആടും തമ്മിലുള്ള ഒരു ബന്ധം.
That starts, as I told you, starts by the new birth.
ഒരു വീണ്ടും ജനനത്തോടുകൂടി ആ ബന്ധം
ആരംഭിക്കുകയാണ്.
ഒരു കാലത്ത് ഈ ദൈവ സാന്നിധ്യം വിട്ട് നമ്മൾ അകലെയായിരുന്നു.
We never had any relation with God.
ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു.
But when we accepted him as our Lord,
കർത്താവിനെ നമ്മുടെ രക്ഷിതാവായിട്ട് നമ്മൾ അംഗീകരിച്ചപ്പോൾ,
as യഹോവ, the covenant making God,
ആ നിയമം ഉടമ്പടി സ്ഥാപിക്കുന്ന യഹോവയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ,
who is a compassionate and he wants to relate himself with man,
മനുഷ്യനോടുകൂടി സാതാന്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കരുണയുള്ള ദൈവം,
and when we related himself, ourselves to him, he became our Lord.
നാമുമായിട്ട് അവരുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചപ്പെട്ടപ്പോൾ അവൻ നമ്മുടെ കർത്താവായിട്ട് മാറുകയാണ്.
There are so many reasons we can find that why the sheep is so boasting about that shepherd.
ഈ ആട് തന്റെ ഇടയനെ കുറിച്ച് പ്രശംസിക്കുവാൻ എന്തെല്ലാം കാരണങ്ങൾ ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും.
It's a boasting. Lord is my shepherd.
ഈ ആട് അവിടെ പ്രശംസിക്കുകയാണ്, അവൻ എന്റെ ഇടയനാണ്.
Who is your shepherd?
ആരാണ് നിന്റെ ഇടയൻ?
I am very proud of my shepherd.
എന്റെ ഇടയനെ ഓർത്ത് ഞാൻ വളരെ അഭിമാനിക്കുന്നു.
എന്റെ conversation we see not a single word of the shepherd we see here.
ഈ മുഴുവൻ വാക്യങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ആടിനെക്കുറിച്ചൊന്നും പറയുന്നില്ല.
All the sheep is speaking about the shepherd.
ഈ മുഴുവനും ഈ ആട് ഇടയനെക്കുറിച്ച് പറയുകയാണ്.
So there are so many reasons we can give why he is my lord.
എന്തുകൊണ്ടാണ് ഈ കർത്താവ് എൻ്റെ കർത്താവായിരിക്കുന്നു എന്നുള്ളതിന് അനേക കാരണങ്ങൾ പറയാൻ സാധിക്കും.
I will continue this study if I won't be able to finish. I will continue in the next class also.
അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ
ഞാൻ തുടരും. The first portion I should complete that. I don't think it is possible.
ആദ്യ ഭാഗം പൂർത്തീകരിക്കണമെന്നാണ് കരുതുന്നത്. ഒരുപക്ഷേ സാധിക്കില്ല.
I would like to draw your attention to three things.
മൂന്ന് കാര്യങ്ങളിലേക്ക് നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരാൻ.
The sheep is saying lord is my shepherd.
ഇടയം ആട് പറയുകയാണ് യഹോവ എൻ്റെ ഇടയനാണ്.
There are three reasons why the sheep is saying lord is my shepherd.
ഈ ആട് യഹോവ എൻ്റെ ഇടയൻ എന്ന് പറയാനുള്ള മൂന്ന് കാരണങ്ങൾ.
There may be more than that.
ഒരുപക്ഷേ അതിൽ കൂടുതൽ കണ്ടേക്കാം.
Number one reason.
ഒന്നാമത്തെ കാരണം.
He is my creator.
അവൻ എൻ്റെ സൃഷ്ടാവാണ്.
He is my owner.
അവൻ എന്റെ യജമാനൻ.
He is my manager.
അവൻ എന്റെ അധികാരിയാണ്.
He is my boss.
അവൻ എന്റെ ബോസാണ്.
So I belong to him.
ഞാൻ അവനുള്ളതാണ്.
So he is my lord.
അവൻ എന്റെ കർത്താവ് യഹോവയാണ്.
Number one reason, he is my creator.
ഒന്നാമത്തെ കാരണം, അവൻ എന്റെ സൃഷ്ടാവാണ്.
Secondly,
രണ്ടാമതായിട്ട്,
not only he is my creator, he is my redeemer.
അവൻ കേവലം എന്റെ സൃഷ്ടാവ് മാത്രമല്ല, അവൻ എന്റെ വീണ്ടെടുപ്പുകാരൻ.
Once I lost,
ഒരുവിൽ ഞാൻ നഷ്ടപ്പെട്ടവനായിരുന്നു.
Lost in sins and trespass.
അതിക്രമങ്ങളിലും പാപങ്ങളിലും നഷ്ടപ്പെട്ടു പോയിരുന്നു.
But he came and sought me.
എന്നാൽ അവൻ എന്നെ തേടി വന്നു, തിരഞ്ഞെടുത്തു.
So he redeemed me.
അവൻ എന്നെ വീണ്ടെടുത്തു.
He is my redeemer.
അവൻ എന്റെ വീണ്ടെടുപ്പുകാരൻ.
So he is my creator, he is my redeemer.
അവൻ എന്റെ സൃഷ്ടാവാണ്, അവൻ എന്റെ വീണ്ടെടുപ്പുകാരനാണ്.
Not only that.
അത് മാത്രമല്ല,
he cares for me.
അവൻ എന്നെ പരിപാലിക്കുന്നു.
Not only just he redeemed and left me like that.
കേവലം വീണ്ടെടുത്ത് വിട്ടിട്ട് പോയതല്ല.
Every day he takes care of me.
ആ ഓരോ ദിവസവും അവൻ എന്നെ
പരിപാലിച്ചുകൊണ്ടിരിക്കും.
ഈ ആട് പ്രശംസിക്കുന്നത് യഹോവ എന്റെ ഇടയനാണ് എന്നാണ്.
ദ സിമ്പിൾ റീസൺ, ബിക്കോസ് ഹീസ് മൈ ക്രിയേറ്റർ, ഹീസ് മൈ റിഡീമർ, ഹീസ് കെയർ, ഹീ ടേക്സ് കെയർ ഓഫ് മീ.
അതിനുള്ള കാരണങ്ങളാണ്, ഒന്ന്, അവന്റെ സൃഷ്ടാവാണ്. രണ്ട്, അവനെന്റെ വീണ്ടെടുപ്പുകാരനാണ്. മൂന്ന്, അവൻ എന്നെ പരിപാലിക്കുന്നവനാണ്.
There may be more reasons for you to analyze.
ഒരുപക്ഷെ നിങ്ങൾക്ക് കൂടുതൽ കാരണങ്ങൾ കണ്ടെത്താൻ സാധിക്കും.
But I want to draw your attention to only these three things.
ഈ മൂന്ന് കാര്യങ്ങളിലേക്ക് നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്.
When the psalmist is speaking about God as the creator,
ഈ സംഗീതകാരൻ യഹോവ എന്റെ സൃഷ്ടാവെന്ന് പറയുമ്പോൾ,
he is analyzing and describing the majesty of God.
ദൈവത്തിന്റെ മഹത്വത്തെയാണ് താൻ വർണ്ണിക്കുന്നത്.
So we have one psalm that speaks about that God is the creator.
യഹോവ ദൈവം നമ്മുടെ സൃഷ്ടാവാണ് എന്ന് പറയുന്നതിന്റെ ഒരു സംഗീതം വായിക്കാൻ ആഗ്രഹിക്കുന്നു.
Then we see that the psalmist is submitting himself to that thing.
അതിനുശേഷം ആ കാര്യത്തിന് മുമ്പാകെ സംഗീതകാരൻ തന്നെ തന്നെ സമർപ്പിച്ചു കൊടുക്കുകയാണ്.
That is the Psalm 139.
139th സംഗീതം.
I don't want to elaborate that psalm.
അത് വലിയ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല.
I want to draw your attention to few things from that psalm.
ആ സംഗീതത്തിലുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു.
Psalm 139.
139th സംഗീതം.
There this is equivalent to the saying that Lord is my shepherd.
യഹോവ എന്റെ ഇടയനാണ് എന്ന് പറയുന്നതിന് തത്തുല്യമായിരിക്കുന്ന സംഗീതമാണ്.
Now verse 1 to 6 if you read.
1 മുതൽ 6 വരെ നമ്മൾ വായിച്ചാൽ,
the word know he is that he and see, for example, first was, oh lord, thou hast searched me and known me.
Arinnu enna padam ibra kaanunu, yehove nee enne shodhana cheythu arinjirikkunnu.
See again we see verse 2 also, no, that is the word we read about that.
Kaarike nammal varumbolum arinnu ennulla prayogam nammal kaanunnu.
So God knows all about me.
Yeho enne ende sagala kaaryangalum yehove arinnu.
So who is my God?
Aaraana ende yehova?
Each and every thought of mine he knows.
Ende എല്ലാ ചിന്തകളും വിചാരങ്ങളും അറിയുന്നവനാണ്.
He is an omniscient God.
അവൻ സർവവ്യാപിയായ ദൈവമാണ്, സർവജ്ഞാനിയായ ദൈവമാണ്.
So he is an omniscient God.
അവൻ സർവജ്ഞാനിയായ ദൈവമാണ്.
Now again verse 7 to 12.
7 മുതൽ 12 വരെ.
Another thing we see that wherever I go he is there.
ഞാൻ എവിടെ പോയാലും അവൻ എൻ്റെ കൂടെ ഉണ്ട്.
If I flee to hell even in there he is there.
ഞാൻ നരകത്തിൽ പാതാളത്തിൽ പോയാലും അവിടെ അവൻ ഉണ്ട്.
If I go to heaven he is there.
ഞാൻ സ്വർഗ്ഗത്തിൽ കയറിയാൽ അവൻ അവിടെ ഉണ്ട്.
So wherever I go my God is there.
ഞാൻ എവിടെ പോയാലും എന്റെ കർത്താവ് എന്റെ യഹോവ എന്റെ കൂടെ ഉണ്ട്.
He is not only an omniscient God, he is an omnipresent God.
അവൻ കേവലം സർവ്വജ്ഞാനിയായ ദൈവം മാത്രമല്ല, അവൻ സർവ്വവ്യാപിയായ ദൈവമാണ്.
He is my creator.
അവനാണ് എന്റെ സൃഷ്ടാവ്.
Now you come to verse 13 onwards.
13 മുതൽ താഴേക്ക് വരുമ്പോൾ,
and there we see that he is not only an omniscient and omnipresent God, he is an omnipotent God.
അവൻ കേവലം സർവ്വജ്ഞാനിയും സർവ്വവ്യാപിയും മാത്രമല്ല, അവൻ സർവ്വശക്തനാണെന്ന് കാണുകയാണ്.
See, here we see that even when I was in the womb of my mother, he knows me. about it.
എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ മെടയപ്പെട്ടപ്പോൾ അവൻ എന്നെ അറിഞ്ഞിരുന്നു.
And in verse 14 says,
14 വരെ പറയുന്നു,
I am fearfully and wonderfully made.
ഭയങ്കരവും അതിശയമായി ഞാൻ
സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. Marvelous are thy works.
നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാണ്.
Oh, what a wonderful way God has created you.
എത്ര അതിശയകരമായ നിലയിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്.
In the womb of thy mother your organs were forming.
ആ അമ്മയുടെ ഉദരത്തിൽ നമ്മുടെ അവയവങ്ങൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ.
The blood vessels were forming.
ആ രക്തധമനികൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ.
The heart was developing.
ആ ഹൃദയം ആ നിലയിൽ രൂപം കൊണ്ടപ്പോൾ.
The bones were developing.
ആ എല്ലുകൾ രൂപം കൊണ്ടപ്പോൾ.
At that time there's a book in heaven.
ആ സമയത്ത് സ്വർഗ്ഗത്തിൽ ഒരു പുസ്തകം ഉണ്ടായിരുന്നു.
In your book were written every organ of mine.
ആ എന്റെ ഓരോ അവയവ െ കുറിച്ചും ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. പതിനാറ് വായിച്ചു നോക്കുക. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം എന്റെ നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു.
ഇൻ ദൈ ഇംഗ്ലീഷ് ഐ തിങ്ക് ഇസ് മച്ച് മോർ. ഇൻ ദൈ ബുക്ക് ഓൾ മൈ മെമ്പേഴ്സ് ദാറ്റ് മീൻസ് ഈച്ച് ആൻഡ് എവരി ഓർഗൻ ഓഫ് മൈൻ ഇസ് റിട്ടൻ ഡൗൺ.
ഇംഗ്ലീഷിൽ പറയുന്നത് അവന്റെ പുസ്തകത്തിൽ ഓരോ അവയവങ്ങളെയും കുറിച്ചും ഓരോ അംഗങ്ങളെ കുറിച്ചും എഴുതിയിരുന്നു എന്നാണ്.
My organ is given to me by God alone.
എന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും എനിക്ക് തന്നിരിക്കുന്നത് ദൈവമായിരിക്കുന്ന കർത്താവാണ്.
The biometric structures and the characters of my eyes is nowhere seen. It is only to me it is seen.
ഈ കണ്ണുകളുടേതായിരിക്കുന്ന ഓരോ ഘടനയും ഓരോ അതിന്റെ സ്ട്രക്ചറും അത് എനിക്ക് മാത്രം തന്നിരിക്കുന്നതാണ്, വേറെ ആർക്കുമില്ല.
Yesterday when I came and they are telling that the biometric, they are checking that the photograph or something, you have to look at it. Then they are seeing the eyes and identifying the person. It seems like that.
ഇന്നലെ ഞാൻ എയർപോർട്ടിൽ വന്നപ്പോൾ അവിടെ ഇമിഗ്രേഷനിൽ കണ്ണുകൾ പരിശോധിക്കുന്ന ആ ഒരു വിഭാഗമുണ്ട്. അവിടെ എന്റെ കണ്ണ് ടെസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് വ്യക്തികളെ ആ നിലയിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു.
Earlier we used the fingerprints.
നേരത്തെ നമ്മുടെ തമ്പ് ഇംപ്രഷൻ ആയിരുന്നു.
That also is very clear. Nobody else is having similar print to like me.
നമ്മുടെ ഈ തമ്പ് വേറെ ആർക്കും ഇല്ല, അതുകൊണ്ട് അതും ആ കാലത്ത് ഒരു ഇതായിരുന്നു.
In Bible says each and every organ is unique to you and me.
തിരുവചനം പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും അത് നമുക്ക് മാത്രമുള്ളതാണ്.
Wonderful, isn't it?
എത്ര മനോഹരം, അതിശയം.
That is written in his book.
അത് അവന്റെ പുസ്തകത്തിൽ.
So this psalmist says,
ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു,
you are an omniscient God.
നീ ഒരു സർവജ്ഞാനിയായ ദൈവമാണ്.
You are an omnipresent God.
നീ സർവവ്യാപിയായ ദൈവമാണ്.
You are an omnipotent God.
മാത്രമല്ല നീ സർവശക്തനാണ്.
So what I should do?
അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം?
You are my Lord.
നീ എന്റെ യഹോവയാണ്.
I commit myself to you.
ഞാൻ എന്നെ തന്നെ നിനക്കായി
സമർപ്പിക്കുന്നു. Read the last two verses of this psalm, Psalm 39.
139-ന്റെ അവസാന രണ്ട് വാക്യങ്ങൾ വായിക്കുക.
Search me, O God, and know my heart. Try me and know my thoughts. And see if there be any wicked way in me. And lead me in the way everlasting.
23-24. ദൈവമേ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണം.
Oh, you are a mighty God.
നീ സർവശക്തനായ ദൈവമാണ്.
You are my creator.
നീ എന്റെ സൃഷ്ടാവാണ്.
So I cannot do anything myself.
ഞാൻ അതുകൊണ്ട് എനിക്ക് സ്വമേധയാ ഒന്നും ചെയ്യാൻ
കഴിയില്ല. I have to submit myself to you.
ഞാൻ എന്നെ തന്നെ നിനക്കാണ് സമർപ്പിക്കുന്നത്.
Or in other words, I accept your lordship.
അല്ലെങ്കിൽ ഞാൻ നിന്റെ കർത്തൃത്വം അംഗീകരിക്കുന്നു എന്ന് പറയാം.
I am born again, that is true.
ഞാൻ വേദനകരണം പ്രാപിച്ചു എന്നുള്ള സത്യമാണ്.
But being you are my creator, I want that you should control every aspect of my life.
നീ എന്നെ സൃഷ്ടാവ് എന്നുള്ള നിലയിൽ എന്റെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും നീ നിയന്ത്രിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
So he is my lord.
അതുകൊണ്ട് നീ എന്റെ കർത്താവാണ്.
Number one reason.
ഒന്നാമത്തെ കാരണം.
Because he is my creator.
അവൻ എന്റെ സൃഷ്ടാവാണ് എന്നുള്ളതാണ്.
Number two reason.
രണ്ടാമത്തെ കാരണം.
He is my
അവനെന്റെ വീണ്ടെടുപ്പുകാരൻ.
Once I lost.
ഒരിക്കൽ ഞാൻ നഷ്ടപ്പെട്ടവനായിരുന്നു.
Nobody was there to come after me.
എന്നെ തേടി വരുവാൻ ആരുമില്ലായിരുന്നു.
You are the one who came from heaven in search of me.
നീയാണ് സ്വർഗത്തിൽ നിന്ന് എന്നെ അന്വേഷിച്ച് ഈ ഭൂമിയിലേക്ക് വന്നത്.
You formed me with your own hands in the garden.
നീ എന്നെ ആ തോട്ടത്തിൽ എന്നെ മെനഞ്ഞുണ്ടാക്കി.
And you are my creator, that's true.
നീ എന്റെ സൃഷ്ടാവാണെന്നുള്ള സത്യമാണ്.
But I committed sin and left my glory of God for me.
ഞാൻ എന്നാൽ പാപം ചെയ്ത് ദൈവദയ സന്നിധിയിൽ നിന്ന് മാറിപ്പോയപ്പോൾ.
I lost sheep. I was lost.
ഞാൻ ഒരു നഷ്ടപ്പെട്ട ആടായിരുന്നു.
I was like a sheep that is went astray.
ആ നിലയിൽ അലഞ്ഞു തിരിഞ്ഞ നഷ്ടപ്പെട്ടു പോയ ആടായിരുന്നു.
But you came down to save me.
എന്നാൽ നീ താഴേക്ക് ഇറങ്ങി വന്ന് എന്നെ രക്ഷിച്ചു.
You are my redeemer.
നീ എന്റെ വീണ്ടെടുപ്പുകാരനാണ്.
If you are my redeemer,
നീ എന്റെ വീണ്ടെടുപ്പുകാരനാണെങ്കിൽ
you paid the price for that
അതിനുള്ള വിലയും നീ കൊടുത്തു
redeemer means I was in the slave market
ഞാൻ അടിമച്ചന്തയിലെ ഒരാളായിരുന്നു
you paid the price and purchased
നീ അതിനുള്ള വില കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങി
so you are my boss now
അതുകൊണ്ട് നീ എന്റെ യജമാനനാണ്
you are my manager
നീ എന്റെ അധികാരിയാണ്
you are my shepherd
നീ എന്റെ ഇടയനാണ്
I cannot go anywhere else
എനിക്ക് വേറെ എങ്ങും പോകാൻ
I have to be under your feet
നിന്റെ പാദങ്ങളിൽ ഇരിക്കുക മാത്രമേ ഉള്ളൂ
oh this is what I want to do
അതുകൊണ്ടാണ് ഇതാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്നത്
see first corinthians chapter 6 verse 19 and 20 we read
1 corinthians 6 ന്റെ
6 chapter 6 verse 19 and 20
19 20 1 corinthians 6 ന്റെ 19 20
because he has purchased us
അവിടെ നമ്മൾ വായിക്കുന്നത് നമ്മളെ വിലയ്ക്ക് വാങ്ങി എന്നാണ്
we know in, peter says he has purchased not by the silver and gold but by the precious blood of the lamb
പത്രോസ് പറയുമ്പോൾ അവൻ നമ്മളെ വിലയേ രക്തം കൊണ്ടാണ് പൊന്ന വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല വിലയേ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങുന്നു
so paul says you are the purchased property of god
എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നത് 18 19 വാക്യങ്ങളിൽ മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും
first corinthians chapter 6 verse 19 20
19 20 വാക്യങ്ങൾ 1 കൊരിന്ത്യർ 6 ന്റെ ദൈവത്തിന്റെ ദാനമായി നിങ്ങളുടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്കി വാങ്ങിയിരിക്കാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ
മഹത്വപ്പെടുത്തുകയും
അവിടെ നമ്മൾ വായിക്കുന്നത് നിങ്ങളെ വിലക്കി വാങ്ങിയിരിക്കുന്നു എന്നാണ്
സോ വി ആർ പർച്ചേസ്ഡ് ബൈ ദ പ്രീഷ്യസ് ബ്ലഡ്
വിലയേറെ രക്തം കൊണ്ട് വിലക്കി വാങ്ങിയിരിക്കുകയാണ്
സോ വി ബിലോങ് ടു ഹിം
അതുകൊണ്ട് നാം അവനുള്ളവരാണ്
വി കാനോട്ട് ലിവ് ആസ് വി ലൈക്ക്
നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ സാധിക്കില്ല അവൻ നമ്മളെ രക്ഷിച്ചു
he redeemed us
അവൻ നമ്മളെ വീണ്ടെടുത്തു
so we have to follow whatever he says
അതുകൊണ്ട് അവൻ പറയുന്നത് അതിനെ അനുഗമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ
he paid a great price
വലിയൊരു വിലയാണ് അവൻ കൊടുത്തത്
in the garden of Gethsemane we see that
ഗെത്സെമനെ തോട്ടം നമ്മൾ കാണുന്നു
the sweat mixed with the blood came out
അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത്
വീണു flowing there
അവിടെ അത് ഒഴുകുകയാണ്
what a tremendous agony and pain he had undergone
എത്ര വലിയ വേദനയും കഷ്ടതയിൽ കൂടി അവൻ കടന്നുപോയി
great price he paid for you and me
എനിക്കും നിങ്ങൾക്കും വേണ്ടി കൊടുത്ത വിലയേറിയ വിലയാണ് അത്
he is my redeemer
അവൻ എന്റെ വീണ്ടെടുപ്പുകാരനാണ്
I would like to share with you a story which is very important you will understand that here.
ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി ഒരു കഥ നിങ്ങൾ പറയാൻ
ആഗ്രഹിക്കുന്നു
ഒരു പക്ഷേ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കാം വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു കഥയാണ്
there was a small boy
ഒരു ചെറിയ ബാലൻ ഉണ്ടായിരുന്നു
he when it was a rainy season
വളരെ മഴക്കാലമായിരുന്നു
and he went to daddy I want to play in the water please make me a boat and give
അവൻ ചെന്ന ഡാഡിയോട് പറഞ്ഞു ഡാഡി എനിക്ക് കളിക്കണം എനിക്ക് ഒരു കൊച്ചു ബോട്ട് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു
ഡാഡി സെഡ് ഓക്കേ വി വിൽ മേക്ക് എ ബ്യൂട്ടിഫുൾ ബോട്ട്
ഡാഡി പറഞ്ഞു ഞാൻ നിനക്ക് നല്ലൊരു ബോട്ട്
ഉണ്ടാക്കി തരാം സോ ദ ഫാദർ ആൻഡ് ദ സൺ ടുക്ക് ദ സാറ്റ് ഡൗൺ ആൻഡ് മെയ്ഡ് എ ബ്യൂട്ടിഫുൾ ബോട്ട് സ്മോൾ ബോട്ട് ടോയ് ബോട്ട്
പിതാവും ബാലനും കൂടി ഇരുന്ന് ഒരു ചെറിയ കളി ബോട്ട് ഉണ്ടാക്കി
ആൻഡ് ഹി വാസ് വെരി ഹാപ്പി വെൻ ഹി ഗോട്ട് ദ ബോട്ട്
ആ ബോട്ട് കിട്ടിയപ്പോൾ വളരെ സന്തുഷ്ടനായി
ആൻഡ് ഓൺ ദാറ്റ് ബോട്ട് ഹി റോട്ട് ഹിസ് നെയിം
അവന്റെ പേര് ആ ബോട്ടിൽ അവൻ എഴുതി വെച്ചു
എൻഗ്രേവ്ഡ് സന്തോഷ് വെരി ഹി വാസ് വെരി ഹാപ്പി സോ ഹി റോട്ട് സന്തോഷ്
അവൻ വളരെ സന്തോഷവാനായതുകൊണ്ട് അവന്റെ പേര് സന്തോഷം എന്നായിരുന്നു ആ പേര് അവൻ എഴുതി വെച്ചു
ആൻഡ് ഹി വെന്റ് വിത്ത് ദ ബോട്ട് ആൻഡ് ഹി വാസ് പ്ലേയിങ് ഇൻ ദ സ്മോൾ സ്ട്രീം നിയർ ഹിസ് ഹൗസ്
ആ അവന്റെ വീടിന്റെ മുമ്പിൽ കൂടി പോയ ആ ചെറിയ വെള്ളത്തിൽ അവൻ പോയി കളിക്കുകയുണ്ടായി
വൈൽ ഹി വാസ് പ്ലേയിങ്
അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ
ഓൾ ഓഫ് എ സഡൻ ദർ കെയിം എ ഹെവി റെയിൻ
ആ പെട്ടെന്ന് വലിയൊരു മഴ വരികയുണ്ടായി
ആൻഡ് ബിക്കോസ് ഓഫ് ദ റെയിൻ ദ വാട്ടർ ഫ്ലോ ഈസ് ഇൻക്രീസ് ഇൻ ദ സ്ട്രീം
ആ മഴ മുഖാന്തരം വെള്ളത്തിന്റെ ഒഴുക്ക് വർദ്ധിച്ചു
ആൻഡ് ദ ബോട്ട് ജസ്റ്റ് വെന്റ് ഇൻ ദാറ്റ് ഹ്യൂജ് സ്ട്രീം
ആ വെള്ളത്തിന്റെ ഒഴുക്കില് ആ ബോട്ട് ഒഴുകി അങ്ങ് പോയി
ഹി റാൻ ടു ക്രൈ ഓ മൈ ബോട്ട് മൈ ഗോഡ് ബട്ട് ദ ബോട്ട് വെന്റ്
ആ എന്റെ ബോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്റെ പിന്നാലെ ഓടി പക്ഷേ ആ ബോട്ടം കടന്നുപോയി
ആൻഡ് ഹി കെയിം ടു ഹിസ് ഡാഡി
അവനെ മടങ്ങി അവന്റെ പിതാവിന്റെ അടുക്കലേക്ക് വന്നു അവൻ കരയുകയാണ്
ആൻഡ് സെഡ് ഡാഡി ഡാഡി ദ ബോട്ട് വിച്ച് യു പ്രിപ്പയർഡ് ആൻഡ് ഗിവ് മീ ഇറ്റ്സ് ലോസ്റ്റ്
ഡാഡി നീ എനിക്ക് വേണ്ടി ഒരുക്കി തന്ന ഉണ്ടാക്കി തന്ന ബോട്ട് അത് നഷ്ടപ്പെട്ടു പോയി
വെന്റ് ഇൻ ദ സ്ട്രീം
അത് ആ വെള്ളത്തിൽ ഒഴുകി പോയി
ഡാഡി സെഡ് ഫോർഗെറ്റ് അബൌട്ട് വി വിൽ മേക്ക് അനദർ ബോട്ട്
ഡാഡി പറഞ്ഞു അത് നീ മറന്നു കളയാ ഞാൻ നിനക്ക് വേറൊരു ബോട്ട് ഉണ്ടാക്കി തരാം
സോ ഹി വാസ് വെരി ഹാപ്പി അറ്റ് ലീസ്റ്റ് വാട്ട് ഡാഡി വിൽ മേക്ക് മീ അനദർ ബോട്ട്
അവൻ വളരെ സന്തോഷിച്ചു കാരണം ഡാഡി എനിക്ക് വേറൊരു ബോട്ട് ഉണ്ടാക്കി
ബട്ട് അഗൈൻ ഹി തോട്ട് ദാറ്റ് ബോട്ട് വാസ് വെരി ഗുഡ്
പക്ഷേ പിന്നെ അവൻ ചിന്തിച്ചു ആ ബോട്ട് വളരെ മനോഹരമായിരുന്നു
ദാറ്റ് ഐ റീ എൻഗ്രേവ്ഡ് മൈ നെയിം ഓൺ ദാറ്റ് ബോട്ട്
ആ ബോട്ടിൽ എന്റെ പേര് എഴുതി വെച്ചിരുന്നു
സോ ഹി വാസ് സോ സോറി ഫോർ ദാറ്റ്
അവൻ വളരെ ആ കാര്യത്തിൽ വിഷമിക്കുകയുണ്ടായി
ആഫ്റ്റർ വൺ വീക്ക്
ഒരാഴ്ചയ്ക്ക് ശേഷം
ഹി ഹാപ്പൻഡ് ടു വിസിറ്റ് ദ മാർക്കറ്റ് അലോങ് വിത്ത് ഹിസ് ഡാഡി
അവന്റെ ഡാഡിയോട് കൂടി ആ മാർക്കറ്റ് ഒന്ന് സന്ദർശിച്ചു
വെൻ ഹി വെന്റ്
അവൻ അവിടെ ചെന്നപ്പോൾ
വെൻ ഹി
he saw a handicraft shop there.
അവിടെ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ഒരു കട കണ്ടു.
Then he looked through the glass pieces there.
അവിടെയുള്ള ആ കണ്ണാടിയിൽ കൂടി അവൻ നോക്കിയപ്പോൾ
he saw some boat is there.
ഒരു ബോട്ട് അവിടെ ഇരിക്കുന്നവൻ
കാണുകയാണ്. Same boat which he had.
അവൻ ഉണ്ടായിരുന്ന അതേ ബോട്ട്.
So he was doubtful whether the same. So he went inside the shop.
അത് അവന്റെ തന്നെ ആണോ എന്ന് അവന് സംശയം ഉണ്ടായി. അത് അതിനു വേണ്ടി അവൻ അകത്തേക്ക് ഇറങ്ങി.
So when he saw this is written, the name is written Santosh.
അവൻ അകത്ത് ചെന്നപ്പോൾ അവന്റെ പേര് എഴുതിയിരിക്കുന്ന അതേ ബോട്ട്.
Oh, he was so happy.
അവൻ വളരെ സന്തുഷ്ടനായി.
He went to the shopkeeper.
അവൻ കടക്കാരനടുക്കലേക്ക്
പോയി. I said, please give me this boat. This is my boat. I prepared with my own hands.
അവൻ പറഞ്ഞു, എനിക്ക് ഈ ബോട്ട് തരണം. ഇത് ഞാൻ എന്റെ കൈകൾ ഉണ്ടാക്കിയ എന്റെ ബോട്ടാണെന്ന് പറഞ്ഞു.
The shopkeeper smiled at him.
ഷോപ്പ് കടക്കാരൻ അവനെ നോക്കി ചിരിച്ചു.
It's not possible.
അതൊരിക്കലും സാധിക്കില്ല.
If you want that boat,
അത് നിനക്ക് ആ ബോട്ട് വേണമെങ്കിൽ
you have to pay 500 rupees.
500 രൂപ നീ അതിനുവേണ്ടി കൊടുക്കണം.
Somebody got that boat and sold it to this shopkeeper.
ആരോ ആ കൊണ്ടുവന്ന് ആ ഷോപ്പ് ആ കടക്കാരൻ ആ ബോട്ട് വിറ്റതാ.
No, so he said, I will not give you unless and until you pay the money.
കടക്കാരൻ പറഞ്ഞു, നീ പണം തരാത്തോളം ഞാൻ ഈ ബോട്ട് നിനക്ക് തരികയില്ല.
This boy was so upset.
ഈ പയ്യൻ വളരെ
ran out of the shop and went to his daddy.
അവൻ ആ കടയിൽ നിന്ന് ഓടി അവന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോയി.
Daddy, my boat is there in that shop.
Daddy, ആ കടയിൽ എന്റെ ബോട്ട് ഇരിപ്പുണ്ട്.
And please come and see that boat.
കടന്നു വന്ന ആ ബോട്ട് നീ എന്നെ കാണുക.
So daddy understood, he went inside.
Daddy മനസ്സിലായി, അദ്ദേഹം അവിടേക്ക് ചെന്നു.
He saw the boat there.
അവൻ ആ ബോട്ട് അവിടെ കണ്ടു.
They know that the boat is made by their own hands.
അവർക്കറിയാം അവരുടെ കരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ബോട്ടാണെന്ന് അവർക്കറിയാം.
But they lost it.
പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയി.
And now the shopkeeper is asking 500 rupees.
ഇപ്പോ കടക്കാരൻ ഈ ബോട്ടിന് വേണ്ടി 500 രൂപ ചോദിക്കുകയാണ്.
So father did not talk anything much.
പിതാവ് കൂടുതലൊന്നും സംസാരിച്ചില്ല.
He took 500 rupees and gave to the shopkeeper.
പോക്കറ്റിൽ നിന്ന് 500 രൂപ എടുത്ത് കടക്കാരന് കൊടുത്തു.
And he took this boat and handed over to his son.
ആ ബോട്ട് വിലയ്ക്ക് വാങ്ങിയിട്ട് തന്റെ പിതാ മകന്റെ കയ്യിലേക്ക് കൊടുത്തു.
And son was so rejoiced.
ആ മകൻ വളരെ സന്തോഷിച്ചു.
So happy.
അവൻ വളരെ ആഹ്ലാദിച്ചു.
Yes, this boat is mine.
അതെ, ഈ ബോട്ട് എന്റേതാണ്.
It is my own hands has prepared this.
എന്റെ കയ്യിൽ നിന്ന് ഉണ്ടാക്കിയ ബോട്ട്.
But it was lost.
പക്ഷേ നഷ്ടപ്പെട്ടു പോയി.
Now my daddy purchased it again.
ഇപ്പോ എന്റെ പിതാവ് എനിക്ക് വേണ്ടി വിലയ്ക്ക് വാങ്ങി.
Now this boat is doubly mine.
ഇത് ഇരട്ടിയായിട്ട് എന്റെ വകയായിട്ട്
ഇരിക്കുക. It is my boat.
ഇത് എന്റെ ബോട്ടാണ്.
This is what the Lord has done to you and me.
ഇത് തന്നെയാണ് കർത്താവ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്.
He created you and me with his own hands.
തന്റെ കരങ്ങൾ കൊണ്ട് എന്നെയും നിങ്ങളെയും അവൻ മെനഞ്ഞു.
He is our creator.
അവൻ നമ്മുടെ സൃഷ്ടാവാണ്.
But because of our sin we lost it.
എന്നാൽ നമ്മുടെ പാപം മുഖാന്തരം നാം നഷ്ടപ്പെട്ടു പോയി.
But he came in search of the lost sheep.
ആ നഷ്ടപ്പെട്ട ആടിനെ വേണ്ടി അന്വേഷിച്ച് അവൻ കടന്നു പോന്നു.
He paid a huge price there on the cross of Calvary.
കാൽവരി ക്രൂശിൽ വലിയൊരു വില കൊടുത്തു.
He paid a price for you.
എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു വില അവൻ കൊടുത്തു.
If anybody is seated here.
ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും.
Whether small or old.
ചെറുതോ ചെറിയവരോ വലിയവരോ.
Whether you are still in the lost condition.
ആ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോഴും നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ.
God is calling you.
ദൈവം നിങ്ങളെ വിളിക്കുകയാണ്.
Come to him.
എന്റെ അടുക്കിലേക്ക് വരിക.
He wants to embrace you.
നിങ്ങളെ ആശ്ലേഷിക്കുവാനാണ് ആഗ്രഹിക്കുക.
He paid the price on the cross.
ആ കാൽവരി ക്രൂശിൽ വലിയൊരു വില അവൻ കൊടുത്തിരിക്കുക.
You belong to him.
അവൻ നിങ്ങൾ അവനുള്ളവരാണ്.
As a creator you belong to him.
ഒരു സൃഷ്ടാവ് എന്നുള്ള നിലയിൽ നിങ്ങൾ അവന്റെ വകയാണ്.
But you committed sin and turned away from him.
എന്നാൽ പാപം ചെയ്തതിന്റെ ഫലമായിട്ട് നിങ്ങൾ അവനിൽ നിന്ന് അകന്നുപോയി.
Come back to him.
അവനിലേക്ക് മടങ്ങി വരിക.
And accept him as the Lord.
നിങ്ങളുടെ കർത്താവായിട്ട് അവനെ സ്വീകരിക്കുക.
Like this sheep you can also boast the Lord is my shepherd.
ഈ ആടിനെ പോലെ നിങ്ങൾക്കും പുഴുവാൻ കഴിയും. യഹോവ എന്റെ ഇടയനാണ്.
I shall not want.
എനിക്ക് ഒന്നും മുട്ടുണ്ടാകില്ല.
So the third reason we will continue in the next session.
ആ മൂന്നാമത്തെ കാരണം അടുത്ത സെഷനിൽ നമുക്ക് ആരംഭിക്കാം.
The two reasons I told you just now.
രണ്ട് കാരണങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു.
Why the sheep is saying that he is my shepherd.
എന്തുകൊണ്ടാണ് ഈ യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് ആട് പറയുവാനുള്ളത്.
Number one reason.
ഒന്നാമത്തെ കാരണം.
He is my creator.
അവൻ എന്റെ സൃഷ്ടാവാണ്.
Second one reason.
രണ്ടാമത്തെ കാരണം.
He is my redeemer.
അവൻ എന്റെ വീണ്ടെടുപ്പുകാരനാണ്.
Third one.
മൂന്നാമത്.
He cares for me.
അവൻ എന്നേക്ക് വേണ്ടി എന്നെ പരിപാലിക്കുന്നു.
That's absolutely beautiful.
അത് വളരെ മനോഹരമാണ്.
Oh, he cares each and everything of mine.
നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അവൻ സംരക്ഷിക്കുന്നു.
That is why he is my shepherd.
അതുകൊണ്ടാണ് അവൻ എന്റെ ഇടയനായിരിക്കുന്നത്.
So let us learn about this shepherd.
ഈ ഇടയനെ നമുക്ക് പഠിക്കാം.
This wonderful shepherd.
അവൻ മനോഹരനായിരിക്കുന്ന അത്ഭുതവാനായിരിക്കുന്ന ഒരു
ഇടയൻ. Who gave his life for us.
തന്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകി.
Who is carrying us upon his shoulder.
തന്റെ തോളുകളിൽ നമ്മളെ വഹിക്കുന്നവനാണ്.
Going to come again to give us the rewards.
അവൻ നമുക്ക് പ്രതിഫലം തരാൻ വേണ്ടി വരാൻ പോവുകയാണ്.
He is the same yesterday, today and forever.
അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്.
What a wonderful savior we have.
എത്ര മനോഹരമായിരിക്കുന്ന അവസ്ഥയാണ് നമുക്കുള്ളത്.
May God bless this verse to our hearts.
ഈ നമ്മുടെ ഹൃദയങ്ങളിൽ ഈ ചിന്തകൾ അനുഗ്രഹിച്ചു തരുമാറാകട്ടെ.